إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ലോകത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ ഒരുപാട് മനുഷ്യർ ഭീതിതമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. മാരകമായൊരു രോഗം മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത, അതിവേഗം പടരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു രോഗം ലോകത്തെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. ഭീതിതമായ നമ്മൾ ഞെട്ടിപ്പോകുന്ന, പേടിപ്പെടുത്തുന്ന പല വാർത്തകളും ദിനേന വന്നുകൊണ്ടിരിക്കുന്നു, പല കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ എല്ലാം സത്യാവസ്ഥ നമുക്കറിയില്ല, പക്ഷേ ഭീതിതമാണ് കാര്യങ്ങൾ. സഹോദരങ്ങളെ, ഇതുപോലുള്ള സാഹചര്യത്തിൽ ഒരു മുസ്ലിം ഇതുപോലുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയേണ്ടതുമെല്ലാം അവൻ്റെ ദീനിനനുസരിച്ച് മാത്രമായിരിക്കണം. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാനങ്ങൾക്ക് അപ്പുറം നമ്മൾ പറയുവാനോ അതിനെതിരായത് സംസാരിക്കുവാനോ നമുക്ക് പാടില്ല. അതോടൊപ്പം അള്ളാഹുവിനെ നാം നന്നായി ഭയപ്പെടുക. അവൻ്റെ നിരീക്ഷണം നമ്മുടെ മേൽ ഏത് സമയത്തുമുണ്ട് എന്ന കാര്യം മറക്കാതിരിക്കുക. സഹോദരങ്ങളെ, ഈ സാഹചര്യത്തിൽ പണ്ഡിതന്മാർ നാം ശ്രദ്ധിക്കാൻ നമ്മെ ഓർമ്മപ്പെടുത്തിയ ആറ് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ ഉണർത്തട്ടെ. ഒന്നാമത്തെ കാര്യം, ഒരു മുസ്ലിം ഏത് സാഹചര്യത്തിലും ഏത് പ്രയാസത്തിലും അവൻ്റെ റബ്ബിനെ മുറുകെ പിടിക്കുന്നവനായിരിക്കണം. അള്ളാഹുവിൽ മാത്രം അവലംബിക്കുകയും അവനിൽ തവക്കുലാക്കുക അഥവാ അവനിൽ ഭരമേൽപ്പിക്കുകയും ഏത് കാര്യവും അവൻ്റെ കയ്യിലാണ്, അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യണം. മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, മാ അസാബ മിൻ മുസീബത്തിൻ, ഏത് മുസീബത്ത് ബാധിച്ചാലും ഏത് പ്രയാസമുണ്ടായാലും, ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതിയോടെയല്ലാതെ അവൻ്റെ തീരുമാനത്താലല്ലാതെ അത് സംഭവിച്ചിട്ടില്ല. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ്, ആര് അള്ളാഹുവിൽ വിശ്വസിച്ചോ അള്ളാഹു അവൻ്റെ ഹൃദയത്തിന് ഹിദായത്ത് നൽകും. അവൻ്റെ കൽബിന് അള്ളാഹു നേർമാർഗമേകും. ഏത് പ്രയാസമുണ്ടായാലും അവൻ മനസ്സിലാക്കും ഇത് അള്ളാഹുവിൽ നിന്നാണ്, റബ്ബിൽ നിന്നാണ്. അങ്ങനെ പ്രയാസങ്ങളിൽ അവൻ ക്ഷമിക്കുകയും സന്തോഷകരമായ കാര്യങ്ങളിൽ അവൻ ശുക്ർ കൈക്കൊള്ളുകയും ചെയ്യും, അള്ളാഹുവിന് നന്ദി കാണിക്കുകയും ചെയ്യും. അതേ സഹോദരങ്ങളെ, ഏത് കാര്യവും അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമാണ് നടക്കുക. അവൻ എന്ത് സംഭവിക്കണമെന്ന് ഉദ്ദേശിച്ചോ അത് സംഭവിക്കും. അവൻ സംഭവിക്കരുതെന്ന് ഉദ്ദേശിച്ചത് ഒരിക്കലും സംഭവിക്കുകയില്ല. കാത്തുരക്ഷിക്കാൻ, സഹായിക്കാൻ, അഭയം നൽകാൻ അള്ളാഹു അല്ലാതെ നമുക്കില്ല. ഖുൽ മൻ ദല്ലദീ യഅസിമുക്കും മിനല്ലാഹി ഇൻ അറാദ ബികും സൂഅൻ ഔ അറാദ ബികും റഹ്മ. അള്ളാഹു ചോദിച്ചില്ലേ, ഖുൽ, പറയൂ നബിയെ, ചോദിക്കൂ, മൻദല്ലദീ യഅസിമുക്കും മിൻ അല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരുണ്ട് നിങ്ങൾക്ക് കാവൽ നൽകാൻ, അവനിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ആരുണ്ട്, ഇൻ അറാദ ബിക്കും സുഅൻ, ഒരു പ്രയാസം നിങ്ങൾക്കുണ്ടാകണമെന്ന് അവൻ ഉദ്ദേശിച്ചാൽ ആരുണ്ട് നിങ്ങൾക്ക് കാവലേകാൻ, ആരുണ്ട് നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ, ഔ അറാദ ബിക്കും റഹ്മ, അല്ലെങ്കിൽ അവൻ നിങ്ങൾക്കൊരു കാരുണ്യം ചൊരിയണം, റഹ്മത്ത് ചൊരിയണം, നിങ്ങൾക്ക് നന്മ വരുത്തണം എന്നുദ്ദേശിച്ചാൽ ആരുണ്ട് അതിനെ പിടിച്ചു വെക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയാൻ, നമ്മോട് ചോദിച്ച ചോദ്യമാണത്. ഓ നബിയെ, പറയുക, ചോദിച്ചു നോക്കുക, നിങ്ങൾ അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ഇലാഹുകളെ കുറിച്ച്, ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരി ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മത്തി ഖുൽ ഹസ്ബി അല്ലാഹ്. പറയൂ നബി, അല്ലാഹു എനിക്കൊരു പ്രയാസം വരുത്തണമെന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ, നിങ്ങൾ ഈ ആരാധിക്കുന്ന നിങ്ങളുടെ ഇലാഹുകൾ, നിങ്ങളുടെ ആരാധ്യർ, അവർക്ക് ഈ പ്രയാസം എന്നിൽ നിന്ന് നീക്കിത്തരുവാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അല്ലാഹു എനിക്കൊരു കാരുണ്യം ചൊരിയണമെന്ന് ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന മുംസികാതു റഹ്മത്തി, അള്ളാഹുവിന്റെ കാരുണ്യം പിടിച്ചു വെക്കാൻ അവർക്കാർക്കെങ്കിലും സാധ്യമാണോ? ഖുൽ ഹസ്ബി അല്ലാഹ്, പറയുക, എനിക്ക് അല്ലാഹു മതി. തവക്കുലാക്കുന്നവർ, ഭരമേൽപ്പിക്കുന്നവർ അല്ലാഹുവിൽ മാത്രമാണ് ഭരമേൽപ്പിക്കേണ്ടത്. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിൻ റഹ്മത്തിൻ ഫലാ മുംസിക ലഹ വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹ്. അല്ലാഹു പറഞ്ഞില്ലേ, അല്ലാഹു ജനങ്ങൾക്ക് ഏത് കാരുണ്യത്തിന്റെ ഏത് വാതിൽ അവർക്ക് തുറന്നു കൊടുത്താലും ഫലാ മുംസിക ലഹ, അതിനെ പിടിച്ചു വെക്കാൻ ആരുമില്ല. വമാ യുംസിക്, അവൻ പിടിച്ചു വച്ചത് ഫലാ മുർസില ലഹ, അതവർക്ക് വിട്ടുകൊടുക്കാനും ഒരാളും തന്നെയില്ല. അതല്ലേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പിതൃപുത്രനായ ചെറിയ കുട്ടിയായ ഇബ്നു അബ്ബാസിന് പഠിപ്പിച്ചു കൊടുത്ത മഹത്തായ വാചകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മോനെ, വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. ലോകം മുഴുവൻ നിനക്ക് ഒരുപകാരം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് ചേർന്നാലും, പടപ്പുകളെല്ലാവരും നിനക്ക് ഗുണം ചെയ്യാൻ വേണ്ടി സംഘടിച്ചാലും, അള്ളാഹു നിനക്ക് ഏൽക്കണമെന്ന്, നിനക്ക് കിട്ടണമെന്ന് വിധിച്ച ഒരു നന്മയല്ലാതെ നിനക്ക് ചെയ്തു തരാൻ അവർക്കാർക്കും സാധ്യമല്ല. വലവിജ്തമഉ അലാ യദുറുക ബിശൈഇൻ ലം യദുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക. അവരെല്ലാവരും നിനക്കൊരു ദോഷം വരുത്താൻ വേണ്ടി ഒരുമിച്ച് കൂടിയാലും, അതിനുവേണ്ടി അവർ സംഘടിച്ചാലും, അള്ളാഹു നിനക്ക് ബാധിക്കണമെന്ന് ഉദ്ദേശിച്ച ഒരു ദോഷമല്ലാതെ വരുത്താൻ അവർക്ക് സാധ്യമല്ല. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തി സുഹഫ്, പേനകൾ ഉയർത്തപ്പെട്ടു, ഏടുകൾ ഉണങ്ങിപ്പോയി. അള്ളാഹുവിന്റെ വിധി അതല്ലാതെ സഹോദരങ്ങളെ സംഭവിക്കാൻ പോകുന്നില്ല. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചില്ലേ, കതബല്ലാഹു മഖാദിറൽ ഖലായിഖ് ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ് ബി 50 അൽഫ സന. അള്ളാഹു പടപ്പുകളുടെ എല്ലാം, അവരുടെ കണക്ക് മുഴുവൻ, അവർക്കുള്ള വിധിയെല്ലാം അല്ലാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു ആകാശഭൂമികളെ പടക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുൻപ്. അല്ലാഹു പടപ്പുകൾക്ക് എന്ത് സംഭവിക്കണം, എന്താണ് അവരുടെ കണക്ക്, എന്താണ് അവരുടെ വിധി എന്ന് അല്ലാഹു ആകാശഭൂമികളെ പടക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുൻപ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, ഇന്ന ഔവല മാ ഖലഖ അല്ലാഹുൽ ഖലം ഫഖാല ലഹു ഉക്തുബ് ഖാല റബ്ബി വമാദ അക്തുബ് ഖാല ഉക്തുബ് മഖാദീറ കുല്ലി ശൈഇൻ ഹത്താ തഖൂമ സാഅ. അല്ലാഹു പേനയെ പടച്ചപ്പോൾ അതിനോട് പറഞ്ഞു, നീ എഴുതുക. അത് ചോദിച്ചു, എന്താണ് ഞാൻ എഴുതേണ്ടത്? അല്ലാഹു പറഞ്ഞു, പടപ്പുകളുടെ മുഴുവൻ വിധിയും, ഖിയാമത്തു നാൾ വരെ എന്തൊക്കെ സംഭവിക്കും, അവസാനം വരെ എന്തൊക്കെ സംഭവിക്കും, അതെല്ലാം നീ എഴുതുക. ആ രേഖപ്പെടുത്തിയതല്ലാതെ സഹോദരങ്ങളെ സംഭവിക്കുകയില്ല. അതുകൊണ്ടൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ്, സഹോദര നിന്റെ ബാധ്യതയാണ്, നിന്റെ കാര്യങ്ങളെല്ലാം നീ നിന്റെ റബ്ബിനെ ഏൽപ്പിക്കുക, അവനിൽ അർപ്പിക്കുക, അവനിൽ തവക്കുലാക്കുക, അവനെ ഭയപ്പെടുക. നീ ആരോഗ്യവും സൗഖ്യവും രോഗങ്ങളിൽ നിന്നെല്ലാമുള്ള സംരക്ഷണവും, ഇനി രോഗം ബാധിച്ചാൽ അതിൽ നിന്നുള്ള ശിഫാവും ശമനവും എല്ലാം പ്രതീക്ഷിക്കേണ്ടത് നിന്റെ റബ്ബിൽ നിന്ന് മാത്രമാണ്. അവനല്ലാതെ നിനക്ക് ആഫിയത്ത് തരാൻ ഒരാളുമില്ല, നിനക്ക് ശിഫാ നൽകാൻ, ശമനം നൽകാൻ ആരുമില്ല, നിന്നെ സംരക്ഷിക്കാൻ ഒരാളുമില്ല. ഈ വിശ്വാസമുള്ള ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏതേത് ബുദ്ധിമുട്ടുകൾ ദുനിയാവിലുണ്ടായാലും എന്തൊക്കെ ഭീതിപ്പെടുത്തുന്ന വാർത്തകളും സംഭവങ്ങളും ഉണ്ടായാലും അള്ളാഹുവിലുള്ള അഭയം തേടി ചെല്ലുക, അള്ളാഹുവിൽ അഭയം തേടുക എന്നത് അവൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. അള്ളാഹുവിനോട് അവൻ വീണ്ടും വീണ്ടും അവൻ്റെ ദുആദ വർദ്ധിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ അവൻ കിണപേക്ഷിക്കുകയാണ്. അള്ളാഹുവിനോട് അവൻ കാവൽ തേടുകയാണ്. അത് മുമ്പേ അവൻ ചെയ്യുന്നതാണ്. എന്നാൽ ഈ പ്രയാസങ്ങൾ വരുമ്പോൾ അതവൻ കൂടുതൽ വർദ്ധിപ്പിക്കും. അള്ളാഹുവിൽ അവലംബിക്കും. അള്ളാഹുവിനോട് അവൻ കാവലിനെ ചോദിക്കും. വമയ്യ അത്തസിം ബില്ലാഹ് ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹു പറഞ്ഞില്ലേ, ആരെങ്കിലും അള്ളാഹുവിനെ മുറുകെ പിടിച്ചാൽ, അവനിൽ നിന്ന് കാവൽ ചോദിച്ച് അവനോട് കാവൽ ചോദിച്ചാൽ, അവന്റെ സംരക്ഷണം മാത്രം പ്രതീക്ഷിച്ചാൽ, ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവന് നേരായ മാർഗത്തിലേക്ക് വഴി ലഭിച്ചിരിക്കുന്നു. അവൻ നേരായ മാർഗത്തിലേക്കുള്ള ഹിദായത്ത് അള്ളാഹു അവന് നൽകിയിരിക്കുന്നു. ഇതാണ് സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിൽ പരിപൂർണമായി അർപ്പിക്കുക, അവനെ മുറുകെ പിടിക്കുക. രണ്ടാമത്തെ കാര്യം, പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അത് നാം സൂക്ഷിക്കുക, അത് നാം കാത്തു സൂക്ഷിക്കുക. എങ്കിൽ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ സൂചിപ്പിച്ച ഇബ്നു അബ്ബാസിനോട് അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശങ്ങളിലുള്ളതുപോലെ, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, മോനെ ഞാൻ ചില കാര്യങ്ങൾ നിനക്ക് പഠിപ്പിച്ചു തരാം. ഇഹ്ഫളില്ലാഹ് യഹ്ഫൽക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ അല്ലാഹു നിന്നെ കാത്തുകൊള്ളും. ഇഹ്ഫളില്ലാഹ് തജിദുഹു തുജാഹക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ അല്ലാഹുവിനെ നിനക്ക് മുന്നിൽ കാണാം. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് മാത്രം സഹായം തേടുക. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ കൽപ്പനകളും വിധിവിലക്കുകളും നാം സൂക്ഷിക്കുക എങ്കിൽ അല്ലാഹു നമ്മെ സൂക്ഷിക്കുന്നതാണ്, നമ്മെ അള്ളാഹു സുബ്ഹാനഹു വതആല സൂക്ഷിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു മുസ്ലിമിന് ഏത് മുസീബത്തുണ്ടായാലും ഏത് പ്രയാസമുണ്ടായാലും അള്ളാഹുവിങ്കിൽ അവൻ്റെ സ്ഥാനം ഉയരുകയാണ്, അള്ളാഹുവിങ്കിൽ അവൻ്റെ പദവികൾ വർദ്ധിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിസ്കാരം കഴിഞ്ഞ് ജനങ്ങളിലേക്ക് തിരിഞ്ഞിരുന്ന് അവിടുന്ന് പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് സഹാബത്തിനോട് ചോദിച്ചു, ഞാൻ എന്തിനാണ് ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? ആജവല്ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിൻ്റെ കാര്യം അത്ഭുതമാണ്, അതോർത്താണ് ഞാൻ ചിരിക്കുന്നത്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യവും അവന് ഖൈറാണ്, അവൻ ഒരു കാര്യവും ദോഷമില്ല, അവനെല്ലാം നന്മ മാത്രമാണ്. ഇൻ അസാബ വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, മുഅ്മിനല്ലാതെ ഇത് ഒരാൾക്കുമില്ല. അല്ലാഹുവിലും പരലോകത്തിലും ഉറച്ച വിശ്വാസമുള്ളവനല്ലാതെ മറ്റാർക്കാണ് ഈ ഭാഗ്യമുള്ളത്? മറ്റാർക്കാണ് ഈ നന്മയുള്ളത്? കാരണം അവൻ എന്താണ് അവന്റെ കാര്യം? റസൂലുള്ള വിശദീകരിച്ചു, ഇൻ അസാബത്തു സറാഉ ശകറ ഫകാന ഖൈറല്ല, അവനൊരു നല്ല കാര്യമുണ്ടായാൽ, അവന് സന്തോഷമേകുന്ന കാര്യമുണ്ടായാൽ, ശകറ ഫകാന ഖൈറല്ല, അവൻ അള്ളാഹുവിന് ശുക്ർ കാണിക്കും, അള്ളാഹുവിന് നന്ദി കാണിക്കും, അങ്ങനെ അതവന് ഖൈറായിത്തീരും. വൈൻ അസാബത്തു ദറാ സബറ ഫകാന ഖൈറല്ല, അവന് പ്രയാസമുണ്ടാക്കുന്ന വല്ല കാര്യവും ഉണ്ടായാൽ അവനതിൽ ക്ഷമിക്കും, അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കും, അങ്ങനെ അവനത് ഖൈറായിത്തീരും. അല്ലാത്തവന് സഹോദര എന്താണ്? കന്നുകാലികൾക്ക് അസുഖം വന്നതുപോലെ, വന്നതെന്തിനാണെന്ന് അതിനറിയില്ല, പോയതെന്തിനാണെന്നും അതിനറിയില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അവന്റെ പ്രതിഫലത്തെ കുറിച്ചുള്ള പ്രതീക്ഷ ഹൃദയത്തിലില്ലാത്തവന്റെ ഹൃദയം അതെത്ര മോശമായ ഹൃദയമാണ്, അത് ചത്തുപോയ ഹൃദയമാണ്, അതിൽ വെളിച്ചമില്ല, അതിൽ യാതൊരു നന്മയുമില്ല. നസ്അലുല്ലാഹു അലാഫിയ. ഇതാണ് സഹോദരങ്ങളെ രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു നമ്മെ കാത്തു സൂക്ഷിക്കും. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ ദീൻ, അത് രോഗങ്ങൾ വരാതിരിക്കാനും വന്നാൽ എന്ത് ചെയ്യണമെന്നും ഉള്ള കാര്യങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ള ദീനാണ്. ഈ ദീനിലില്ലാത്ത ഒരു നന്മയുമില്ല, ഒരു നന്മയും നമ്മെ പഠിപ്പിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടേച്ചു പോയിട്ടില്ല. ഒരു തിന്മയിൽ നിന്നും നമുക്ക് താക്കീതും മുന്നറിയിപ്പും നൽകാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വിട പറഞ്ഞു പോയിട്ടില്ല. اليوم اكملت لكم دينكم واتممت عليكم نعمتي ورضيت لكم الاسلام دينا. اذا ان നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അള്ളാഹുവിൻ്റെ വാക്ക്, സന്തോഷം മുഅ്മിനിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന വാക്ക്. അവൻ അള്ളാഹു ഇരുട്ടിൽ തള്ളിയിട്ടില്ല. എന്ത് ചെയ്യണം, എന്ത് വിശ്വസിക്കണം, ഏതാണ് നന്മ ഏതാണ് തിന്മ എന്നത് തീരുമാനിക്കാൻ ഏതെങ്കിലും മനുഷ്യനുണ്ടാക്കി അവൻ്റെ തലയിൽ ഉദിച്ച പ്രത്യയശാസ്ത്രങ്ങൾക്ക് പിന്നാലെ പോകാൻ മുസ്ലിമിന് ആവശ്യമില്ല, അവനതിൻ്റെ ആവശ്യമില്ല. ആ നിന്ദ്യത അവനെ അള്ളാഹു നൽകി, അള്ളാഹു അവനെ ആ നിന്ദ്യതയിലാക്കിയിട്ടില്ല. മറിച്ച് അള്ളാഹു അവന് അള്ളാഹുവിന്റെ ഹുദ, അവന്റെ സന്മാർഗം എന്ന ഏറ്റവും വലിയ ഭാഗ്യം നൽകിയിരിക്കുന്നു. അള്ളാഹു വലിയുൽ ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുമാത്തി ഇലൻ നൂർ വല്ലദീന കഫറു ഔലിയാഉഹും അത്താഗൂത് യുഖ്രിജൂനഹും മിനൽ നൂർ ഇലൽ ളുമാത് ഉലൈക അസ്ഹാബുൻ നാരിഹും ഫീഹാ ഖാലിദൂൻ. അള്ളാഹു പറഞ്ഞില്ലേ, അള്ളാഹു മുഅ്മിനുകളുടെ വലിയാണ്, അവരുടെ രക്ഷാധികാരിയാണ്, ഇരുട്ടുകളിൽ നിന്ന് അള്ളാഹു അവരെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ അള്ളാഹുവിലും അവന്റെ ദീനിലും വിശ്വാസമില്ലാത്തവരുടെ രക്ഷാധികാരികൾ താഗൂത്തുകളാണ്. അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നവരുടെ ആൾ ദൈവങ്ങളും അള്ളാഹുവിനെതിരായി അവർ അനുസരിക്കുന്നവരുടെ നേതാക്കന്മാരും അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനക്കെതിരിൽ അവർ പിൻപറ്റുന്ന അവരുടെ മേലാളന്മാരും തലവന്മാരുമെല്ലാം അവർ അവരെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്ക് കൊണ്ടുപോകുന്നു. അള്ളാഹു പറയുന്നു അവർ നരകത്തിന്റെ അവകാശികളാണ്. ഹും ഫിയാ ഖാലിദൂൻ, അവരവിടെ ശാശ്വതരായിരിക്കും. നഊദു ബില്ലാഹി മിനന്നാർ. സഹോദരങ്ങളെ, ഈ ദീനിൽ വൈദ്യശാസ്ത്രത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളും അള്ളാഹുവിന്റെ ദീനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. എന്താണത്? ഒന്ന്, രോഗം വരുന്നതിനു മുൻപ് രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നത്, അത് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നത് ഈ ദീനിൽ നാം പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. രോഗം വന്നാൽ അത് ചികിത്സിക്കുക എന്നതും ഈ ദീനിലൂടെ നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ദവാ. അള്ളാഹു ഒരു രോഗവും ഇറക്കിയിട്ടില്ല, അതിന് മരുന്ന് ഇറക്കിയിട്ടല്ലാതെ. മാ അൻസലല്ലാഹു ദാഅ ഇല്ലാ അൻസല ലഹു ശിഫാ. അള്ളാഹു ഒരു രോഗവും ഇറക്കിയിട്ടില്ല, അതിനവൻ ശമനവും ഇറക്കിയിട്ടല്ലാതെ. അലിമഹുമൻ അലിമ ജഹിലഹുമൻ ജഹില, അതറിഞ്ഞവൻ അറിഞ്ഞു, അറിയാതെ പോയവൻ അറിയാതെ പോയി. തദാവൂ, നിങ്ങൾ ചികിത്സിക്കൂ, വലാത്ത തദാവൂ ബിൽ ഹറാം, നിങ്ങൾ ഹറാം കൊണ്ട് ചികിത്സിക്കരുത്. രോഗം വരുന്നതിന് മുമ്പ് അത് വരാതിരിക്കാനുള്ള മുൻകരുതലെടുക്കുക എന്നത് ഈ ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിനുള്ള തെളിവുകളിലൊന്നാണ്, ആ കാര്യം ഈ ദീനിൽ ഉണ്ട് എന്നതിനുള്ള തെളിവുകളിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മഹത്തായ ഹദീസ്, മനിസ്തബഹ ബിസബഇ തമറാത്തിൻ അജ്വത്തിൻ ലം യദുറഹു ദാലിക അൽയൗമ സുമ്മുൻ വലാ സിഹ്റുൻ. ആരെങ്കിലും ഒരാൾ രാവിലെ 7 അജ്വ കാരക്ക ഭക്ഷിച്ചാൽ അവന് അന്നേ ദിവസം സിഹറോ അഥവാ മാരണമോ വിഷമോ ബാധിക്കുകയില്ല. നോക്കൂ, രോഗം വരുന്നതിനു മുൻപ് ചെയ്യാനുള്ള കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, രോഗം വരുന്നതിനു മുൻപ് അത് വരാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുക എന്നത് ഈ ദീനിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അത് തവക്കുലിനെതിരല്ല, അള്ളാഹുവിൽ തവക്കുലാക്കുക എന്നതിനെതിരല്ല. കാരണം അള്ളാഹുൽ തവക്കുലാക്കേണ്ടത് നീ അള്ളാഹു നിന്റെ ഹൃദയം കൊണ്ടാണ്. നിന്റെ ശരീരം കൊണ്ട് ആ രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ നീ സ്വീകരിക്കുക എന്നത് ഒരിക്കലും തവക്കുലിന് എതിരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്തായ ദുആകൾ നമ്മെ പഠിപ്പിച്ചില്ലേ? കാവലാണ് ആ ദുആകൾ, ദിക്റുകൾ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ ഉള്ളതുപോലെ, മാ മിൻ അബ്ദിൻ യഖൂലു ഫീ സബാഹി കുല്ലി യൗമിൻ വമസാഇ കുല്ലി ലൈലത്തിൻ ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം ثلاث مرات فيضره شيء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, രാവിലെയും വൈകുന്നേരവും ഇതാ 3 തവണ ഈ പ്രാർത്ഥന ആര് പറഞ്ഞാലും അവരെ യാതൊന്നും ഉപദ്രവിക്കുകയില്ല. ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. അല്ലാഹുവിന്റെ പേരിൽ അവന്റെ നാമത്തിന്റെ കൂടെ ഉപദ്രവിക്കുകയില്ല. ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒന്നും, വഹുവ സമീഉൽ അലീം, അവനാണെല്ലാം കേൾക്കുന്ന സമീഉ, അവനാണെല്ലാം അറിയുന്ന അലീം. സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ സ്ത്രീകൾക്ക് നമ്മുടെ മക്കൾക്ക് എത്ര ആളുകൾക്ക് രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ള ദിക്റുകളും ദുആകളും അറിയാം. പോകട്ടെ, അത് ചൊല്ലേണ്ടത് ഇതൊക്കെ ആർക്ക് പറഞ്ഞതാണ്? 5 നേരം നിസ്കരിക്കുന്ന അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്കല്ലേ? 5 നേരം കൃത്യമായി അതിൻ്റെ നേരത്ത് നിസ്കരിക്കാത്ത എത്ര ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നമ്മുടെ കുട്ടികൾ അതിന് സൗകര്യമില്ലാത്ത സ്ഥാപനങ്ങളിൽ പഠിക്കുന്നു, ജുമാഅക്ക് പോലും അവരെ വിടാത്ത ആളുകൾ അല്ലേ? മുസ്ലിമീങ്ങൾക്കെതിരിൽ അവരുടെ ദുനിയാവിൻ്റെ ചില ആളുകൾ തൊടുമെന്ന് വന്നപ്പോൾ, ദുനിയാവിൻ്റെ നമ്മുടെ സൗകര്യങ്ങൾ അത് ചില ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അതിന് ഭംഗം വരുത്തുമെന്ന് വന്നപ്പോൾ എല്ലാവരും ഇളകിയില്ലേ? എന്നാൽ ഇതേ കൗമിൽപ്പെട്ട പല ആളുകളും അവരുടെ മക്കൾ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നടത്തുന്ന സ്ഥാപനങ്ങളിലാണ്. ഇസ്ലാമിനോടുള്ള മുസ്ലിമീങ്ങളോടുള്ള ശത്രുത പരസ്യമാക്കിയ ആളുകൾ അവരുടെ സ്ഥാപനങ്ങളിൽ പോലും നിന്നരായി അവിടെ മുന്നിൽ അവിടെ പോയി ക്യൂ നിൽക്കുന്നു. കുട്ടികളെ അവർ തീരുമാനിക്കുന്നു എപ്പോൾ നിസ്കരിക്കണോ വേണ്ടേ, ജുമാക്ക് പോണോ വേണ്ടേ. അതെ, ശരീരം മറക്കുന്ന ഔറത്ത് മറക്കുന്ന വസ്ത്രം നമ്മുടെ കുട്ടികൾ ഇടണോ വേണ്ടേ, പെൺകുട്ടികൾ പോലും ഇടണോ വേണ്ടേ, ആരാ തീരുമാനിക്കുന്നത്? അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിലെ മേലാളന്മാരാണ്. അവരിൽ പലരും ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഒരു മടിയുമില്ല, ഒരു നിന്ദതയും അവന് തോന്നുന്നില്ല, ഒരപമാനവും അവന് തോന്നുന്നില്ല. എന്താണ് സഹോദരങ്ങളെ മുസ്ലിമീങ്ങളുടെ സ്ഥിതി? ദിക്റുകൾ പോകട്ടെ, അഞ്ചു നേരത്തെ നിസ്കാരങ്ങളുടെ കാര്യം എത്ര മോശമാണ് നമ്മുടെ പല കുട്ടികളുടെയും കാര്യം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുപോലുള്ള രോഗം കൊണ്ട് നമ്മെ പരീക്ഷിച്ചാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കൂ. നസ്അലുല്ലാഹ അൽആഫിയ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഏത് സമ്പത്ത് കൊണ്ട് തടുക്കാൻ സാധിക്കും? ഏത് വിദ്യാഭ്യാസം കൊണ്ട് തടുക്കാൻ സാധിക്കും? ഏത് കോട്ടവാതിലുകൾ നമുക്ക് കാവൽ നിൽക്കും? ഇതുപോലുള്ള രോഗങ്ങൾ വന്നാൽ നിങ്ങൾ കണ്ടില്ലേ, പണവും അതുപോലെ ജനസംഖ്യയും കഴിവും സാങ്കേതികതയും ഒക്കെ അവരെ രക്ഷിക്കുമായിരുന്നുവെങ്കിൽ ഇതിൽ നിന്ന് അവരെ രക്ഷിക്കണമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഖൗമിനെ പരീക്ഷിക്കാൻ അല്ലെങ്കിൽ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ എന്ത് സൗകര്യങ്ങൾക്ക്, എന്ത് കണ്ടുപിടുത്തങ്ങൾക്ക് അവരെ രക്ഷിക്കാൻ സാധിക്കും? പരക്കം പായുകയാണ്, നെട്ടോട്ടമോടുകയാണ്, വെപ്രാളത്തിലാണ് ചില ആളുകൾ പറയുന്നു ലോകാവസാനമായോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു എന്ന്. സുബ്ഹാനല്ലാഹ്, ഈ അവസ്ഥയിൽ നമ്മയും കൊണ്ടുചെന്നാക്കാൻ, ഇത് നമുക്കും വരുത്താൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല, റബ്ബിനൊരു ബുദ്ധിമുട്ടുമില്ലെന്ന് സഹോദരങ്ങളെ നമ്മൾ ഓർക്കണം, പഠിക്കണം, നമ്മൾ അത് മനസ്സിലാക്കണം. ഇങ്ങനെ ആഹ്ലാദത്തിലും തമാശയിലും ഹറാമുകളിലും ജീവിച്ചാൽ പോരാ, അള്ളാഹുവിനെ ഓർക്കണം, അള്ളാഹുവിലേക്ക് തിരിച്ചു പോകണം. ഈ ദുനിയാവ് നശ്വരമാണ്, ഇതിലുണ്ടായ പ്രയാസങ്ങളിൽ ആഖിറമുണ്ടല്ലോ എന്നോർത്ത് സമാധാനിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹു നമ്മൾ അനുസരിക്കണ്ടേ? അല്ലെങ്കിൽ ദുനിയാവും ആഖിറത്തും നഷ്ടപ്പെട്ടു പോയവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോവുകയില്ലേ? നസ്അലുല്ലാഹ അൽആഫിയ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അതാ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ഓതാൻ പഠിപ്പിച്ചു. കഫതാഹ്, അവൻ അത് മതിയാകുമെന്ന് പറഞ്ഞു. എല്ലാ പകലിലും വൈകുന്നേരവും രാവിലെയും വൈകുന്നേരവും അവസാനത്തെ മൂന്ന് സൂറത്തുകൾ അത് ചൊല്ലാൻ, മൂന്ന് തവണ ഓതാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫി ദുനിയ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫി ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി, അല്ലാഹുമ്മ സ്തുറ ഉറാതി വ ആമിൻ റവആതി, അല്ലാഹുമ്മ ഹഫ്ളനി മിൻ ബൈനി യദയ്യ വ മിൻ ഖൽഫി വ അൻ യമീനി വ അൻ ശിമാലി വ മിൻ ഫൗഖി വ ഔദു ബിഅളമതിക അൻ ഔതാല മിൻ തഹ്തി. എത്ര മഹത്തരമായ ദുആണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും ഒരിക്കലും വിട്ടുപോകാതെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനകളിലൊന്ന്. അള്ളാഹുവേ, ഞാൻ നിന്നോട് സുഖസൗഖ്യം ചോദിക്കുന്നു, എല്ലാ പ്രയാസങ്ങളിൽ നിന്നുമുള്ള സമാധാനവും നീ നൽകുന്ന മാപ്പും ചോദിക്കുന്നു, പാപങ്ങൾ പൊറുക്കണം അള്ളാഹു, അതാണ്, അതിനാണ് ആഫു. ശരീരത്തിൽ ആഫിയത്ത് നൽകണം, അതിനാണ് ആഫിയത്ത്. അള്ളാഹുവേ, ഞാൻ നിന്നോടത് ചോദിക്കുന്നു ഈ ലോകത്തും പരലോകത്തും. അള്ളാഹുയെ, ഞാൻ നിന്നോടത് ചോദിക്കുന്നു എൻ്റെ ദീനിലും എൻ്റെ ദുനിയാവിലും എൻ്റെ മക്കളിലും എൻ്റെ സമ്പത്തിലും. അള്ളാഹു, എൻ്റെ ഔറത്ത് നീ മറച്ചു വെക്കണമേ. എനിക്ക് ഭീതിയുള്ള കാര്യം, പേടിയുള്ള കാര്യത്തിൽ നിന്ന് നീ എനിക്ക് നിർഭയത്വം നൽകണമേ. അള്ളാഹുമ്മ ഹഫ്ളനി, അള്ളാഹുയെ നീ എന്നെ കാത്തുരക്ഷിക്കണമേ. മിൻ ബൈനി യദൈ, എൻ്റെ മുൻഭാഗത്ത് നിന്ന്, വമിൻ ഖൽഫി, എൻ്റെ പിൻഭാഗത്ത് നിന്ന്, വമിൻ ഖൽഫി വമിൻ വഅൻ യമീനി വഅൻ ശിമാലി, എൻ്റെ പിന്നിൽ നിന്ന്, എൻ്റെ വലതുഭാഗത്തു നിന്ന്, എൻ്റെ ഇടതുഭാഗത്തു നിന്ന്, എൻ്റെ മുകളിൽ നിന്ന്, ഇവിടെ നിന്നെല്ലാം നീ എനിക്ക് സംരക്ഷണം നൽകണമേ. വഊദു ബിഅളമതിക അൻ ഉഖ്താല മിൻ തഹ്തി, താഴ്ഭാഗത്തുകൂടെ ഞാൻ നശിപ്പിക്കപ്പെടുന്നതിൽ നിന്ന് അള്ളാഹുയെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. നിന്റെ മഹത്വം മുഖേന ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. എല്ലാ ഭാഗത്തു നിന്നും സംരക്ഷണം ലഭിക്കാനുള്ള ദുആ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇനി സഹോദരങ്ങളെ, രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുക എന്നത് അനുവദനീയമാണ്. ഓരോ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ മനുഷ്യർ കണ്ടുപിടിച്ചിട്ടുള്ളത് അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അള്ളാഹുവാണ് ആ അറിവ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് വിശ്വസ്തരായ ഡോക്ടർമാർ, നമുക്ക് വിശ്വാസമുള്ള ആളുകൾ, അവർ കുറിച്ചു തരുന്ന മരുന്നുകൾ നമ്മൾ വാങ്ങുന്നു, നമ്മൾ കഴിക്കുന്നു, അത് മുഖേന അള്ളാഹു സുഖപ്പെടുത്തി തരുന്നു. അള്ളാഹുവിൻ്റെ നിഅമത്താണത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അള്ളാഹുവാണ് ഈ വിജ്ഞാനം മനുഷ്യരെ പഠിപ്പിച്ചത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അത് സ്വീകരിക്കുക എന്നത് ദീനിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്, ദീനിൽ അനുവാദമുള്ള കാര്യമാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ചികിത്സാവിധികൾ, ഒരുപാട് നല്ല മരുന്നുകൾ ചെലവൊന്നുമില്ലാതെ നമുക്ക് കിട്ടുന്ന പല മരുന്നുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെ സഹോദരങ്ങളെ, ഈ വക കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. الحمد لله وحده والصلاة والسلام على من لا نبي بعده. സഹോദരങ്ങളെ, ഇതുപോലുള്ള പ്രയാസഘട്ടങ്ങളിൽ നാം സൂക്ഷിക്കേണ്ട നാലാമത്തെ കാര്യമാണ് വ്യാജ വാർത്തകളും ഊഹാപോഹങ്ങളും കിംവദന്തികളുമൊന്നും നാം പ്രചരിപ്പിക്കാതിരിക്കുക എന്നത്. ഇന്നത്തെ കാലത്ത് കള്ളവാർത്തകൾ അത് വളരെ വ്യാപകമാണ്. വളരെ അറിയപ്പെട്ട വാർത്താമാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, വലിയ പേരുള്ള മാധ്യമങ്ങൾ പോലും പല വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കാറുണ്ട്. കുറെ കഴിഞ്ഞ് അവർ തിരുത്തുന്നത് കാണാം, ചിലത് തിരുത്താതെ അങ്ങനെ കാറ്റിൽ ലയിച്ചു പോവുകയും ചെയ്യും. ഇതല്ലാതെ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ ആര് പ്രചരിപ്പിച്ചു എന്നതിന് യാതൊരു വിവരവുമില്ലാത്ത പലതും ആളുകളുടെ മൊബൈലിൽ കിട്ടുമ്പോൾ അപ്പോൾ വലത്തൊടത്തും നോക്കാതെ ആളുകൾ പ്രചരിപ്പിക്കുകയും ചെയ്യും. സഹോദരങ്ങൾ, ഇതൊരു മുസ്ലിമിന് യോജിച്ച കാര്യമല്ല, ഇതൊരു മുഅ്മിനിന് യോജിച്ച കാര്യമല്ല. കള്ളവാർത്തകൾ, അതിന് സത്യമാണെന്ന് തോന്നിപ്പിക്കുന്ന എല്ലാ ചേരുവകളും ചേർത്ത് അപ്പുറത്ത് ഫോട്ടോ മുറിച്ച് ഇപ്പുറത്ത് മുറിച്ച് അവിടെ കൂട്ടിച്ചേർത്ത് ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്ന കാലമാണിത്. അവിടെ എന്തും പ്രചരിപ്പിക്കുക എന്നത് നമുക്കൊരിക്കലും യോജിച്ചതല്ല. എന്തെങ്കിലും ഒന്ന് കിട്ടും, അപ്പം അതിന് ഉടനെ ഒരാൾ അഭിപ്രായം പറഞ്ഞു, വേറൊരാളതിന് മറുപടിയും പറഞ്ഞു, വേറൊരാളതിന് വിശദീകരണവും നൽകി, എല്ലാം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഇവർ സംസാരിച്ചതൊക്കെ ഏത് വാർത്തയെ അടിസ്ഥാനമാക്കിയാണോ അത് ഇല്ലാത്തൊരു വാർത്തയായിരുന്നു എന്ന്. സഹോദരങ്ങൾ, ഇത് നമുക്കൊരിക്കലും യോജിച്ചതല്ല. وَإِذَا جَاءَهُمْ أَمْرٌ مِنَ الْأَمْنِ أَوِ الْخَوْفِ أَذَاعُوا بِهِ وَلَوْ رُدُّوهُ إِلَى الرَّسُولِ وَإِلَى أُولِي الْأَمْرِ مِنْهُمْ لَعَلِمَهُ الَّذِينَ يَسْتَنْبِطُونَهُ مِنْهُمْ وَلَوْلَا فَضْلُ اللَّهِ عَلَيْكُمْ وَرَحْمَتُهُ لَاتَّبَعْتُمُ الشَّيْطَانَ إِلَّا قَلِيلًا. അല്ലാഹു പറഞ്ഞില്ലേ, അവരിൽ നിർഭയത്വത്തിന്റെ പേടിക്കേണ്ട എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വാർത്ത, അവിൽ ഖൗഫ് അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത കിട്ടിയാൽ അവരത് അതങ്ങ് പ്രചരിപ്പിക്കുകയായി. ഈമാനില്ലാത്ത ആളുകളെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിലേക്ക് അതുപോലെ കാര്യങ്ങൾ വ്യവച്ഛേദിച്ച് സത്യമേത് കള്ളമേത് എന്ന് വേർതിരിക്കാൻ കഴിവും ബുദ്ധിയും അറിവുമുള്ള ആളുകളിലേക്ക് അവരത് മടക്കിയിരുന്നുവെങ്കിൽ അതായിരുന്നു അവർക്ക് നല്ലത്. അങ്ങനെയെങ്കിൽ വിവരമുള്ള ആളുകൾ അതിൽ ശരിയേത് തെറ്റേതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നത്, പല ആളുകളും ബുദ്ധിയില്ലാത്ത ആളുകളുടെ കയ്യിൽ, വിവേകമില്ലാത്ത ആളുകളുടെ കയ്യിൽ ഈ ഉപകരണം കിട്ടിയാൽ പിന്നെ പറയണ്ടല്ലോ. ഒറ്റ ആളൊരു വിരല് നിൽക്കിയാൽ അത് ആയിരക്കണക്കിന് അല്ല അതിനും മുകളിൽ ആളുകളിലേക്ക് ഒരു വാർത്ത എത്തുകയാണ്. നമുക്ക് സഹോദരങ്ങളെ പാടില്ല, അങ്ങനെയുള്ളത് പാടില്ല. വാർത്തകൾ ശരിയാണെങ്കിൽ പോലും പല വാർത്തകളും പ്രചരിപ്പിക്കേണ്ടതല്ല, മൂടി വെക്കേണ്ടതാണ്. പിന്നെങ്ങനെയാണ് ശരിയോ തെറ്റോ എന്നറിയാത്തത്? എല്ലാം പ്രചരിപ്പിക്കാൻ നമുക്ക് പാടില്ല. ശരിയാകട്ടെ, ചിലത് പ്രചരിപ്പിച്ചിട്ടുണ്ട്, യാതൊരു ഹൈറുമില്ല. നമ്മളതായക്കുമ്പോൾ നമ്മൾ ആലോചിക്കും, ഇതുകൊണ്ട് ജനങ്ങളുടെ, മുസ്ലിമികളുടെ ഈമാൻ എന്തെങ്കിലും കൂടാനുണ്ടോ? അവർക്കെന്തെങ്കിലും അമല് കിട്ടാനുണ്ടോ? അവർക്കെന്തെങ്കിലും ഒരു ഹൈർ വരാനുണ്ടോ എന്നാലോചിക്കുക. അതൊന്നുമില്ല. എന്തിനാണത് പ്രചരിപ്പിക്കുന്നത്? ഏറ്റവും ചുരുങ്ങിയത് നീ പറയുന്നത് ജനങ്ങൾ വില വെക്കാതിരിക്കുകയും ചെയ്യും. അവൻ കിട്ടുന്നൊക്കെ അങ്ങനെ അയച്ചു തരും, അയാൾ അയാൾക്ക് ഇതിൻ്റെ പണി എന്ന് പറഞ്ഞ് നീ ഇനി നാളെ നല്ലൊരു കാര്യം പറഞ്ഞാൽ പോലും ആളുകൾ അത് തിരിഞ്ഞോക്കാത്ത സാഹചര്യം വരും. എല്ലാം പ്രചരിപ്പിക്കരുത് സഹോദരങ്ങൾ, സാമാന്യ ബുദ്ധിയാണ്. ദീനൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി ആളുകൾക്ക് മനസ്സിലാക്കേണ്ട സാമാന്യ ബുദ്ധിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു ഒരാൾക്ക് കളവായി രേഖപ്പെടുത്താൻ അയാൾ കിട്ടിയതൊക്കെ പ്രചരിപ്പിക്കുക എന്നത് തന്നെ മതി. കിട്ടിയതൊക്കെ പ്രചരിപ്പിക്കുക, കേട്ടതൊക്കെ പറയുക എന്നത് തന്നെ മതി. ഒരാൾക്ക് കളവ്, അയാൾ കളവ് പറയുന്ന ആളാണ് എന്നല്ലാഹുവിങ്കിൽ രേഖപ്പെടുത്തപ്പെടാൻ. നസ്അലുല്ലാഹു അലാഫിയ. വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹുവിന്റെ ഔദാര്യവും അവന്റെ കാരുണ്യവും നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും, വളരെ കുറച്ച് കാര്യങ്ങളിൽ ഒഴികെ, അല്ലെങ്കിൽ നിങ്ങളിൽ കുറച്ചു പേരൊഴികെ പിശാചിനെ പിൻപറ്റിയനെ എന്ന് അള്ളാഹു ആയത്തിന്റെ അവസാനം പറഞ്ഞത് കാണാം. അത് നമുക്ക് പാടില്ല. നമ്മൾ സത്യസന്ധരാവുക, നമ്മളെല്ലാം പ്രചരിപ്പിക്കാത്തവരായി മാറുക, നന്മ പ്രചരിപ്പിക്കുന്നവരായി മാറുക. സഹോദരങ്ങളെ, അഞ്ചാമത്തെ കാര്യം, ഒരു മുസ്ലിം അവന് അവൻ്റെ ആരോഗ്യത്തിലോ സമ്പത്തിലോ കച്ചവടത്തിലോ മക്കളുടെ കാര്യത്തിലോ ഏതിലാകട്ടെ ഏത് പ്രയാസം ബാധിച്ചാലും അവൻ അത് ക്ഷമയോടെ സ്വീകരിക്കുന്നവനായിരിക്കണം, അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിക്കുന്നവനായിരിക്കണം. എങ്കിൽ അള്ളാഹുവെങ്കിൽ അതവന് വലിയ പദവികൾ ആയി മാറും, അവൻ്റെ പദവികൾ അള്ളാഹുവെങ്കിൽ ഉയർത്തപ്പെടും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വലനബ്ലുവന്നകും ബിശൈഇം മിനൽ ഖൗഫി വൽജൂഇ വനഖസ്മിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്ത് ഖാലു ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സലവാത്തു മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അള്ളാഹു പറയുന്നു, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, ഭയം കൊണ്ട് പരീക്ഷിക്കും, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും, സമ്പത്ത് കുറഞ്ഞു പോവുക, പ്രിയപ്പെട്ടവർ മരിച്ചു പോവുക, വിളകൾ കുറഞ്ഞു പോവുക, നഷ്ടം സംഭവിക്കുക, ഇതുകൊണ്ടൊക്കെ പരീക്ഷിക്കുമ്പോൾ ബശീർ സാബിരീൻ ക്ഷമാശീലർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക നബിയെ. അവരാരാണ്? അവർക്ക് വല്ല മുസീബത്തും ബാധിച്ചാൽ അവർ പറയും ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ അള്ളാഹുവിൻ്റെതാണ്, അവനിൽ നിന്ന് വന്നവരാണ്, അവനാണ് നമ്മൾ പടച്ചത്, നമ്മുടെ തുടക്കം അവൻ്റെ പടപ്പാണ്, അവനിലേക്കാണ് തിരിച്ചു പോകേണ്ടത് എന്ന് പറയുന്ന ആളുകളാണ് അവർ. അവർക്കാണ് അള്ളാഹുവിങ്കിൽ നിന്നുള്ള സമാധാനമുള്ളത്, കാരുണ്യമുള്ളത്, നന്മകളുള്ളത്, അവരാണ് ഹിദായത്തിലായിട്ടുള്ള ആളുകൾ. അള്ളാഹു ഒരുവനെ പരീക്ഷിച്ചേക്കും, എന്തിനു വേണ്ടി? അള്ളാഹുവിലേക്ക് അവൻ കേണപേക്ഷിക്കാൻ, അവൻ്റെ ദുആ അള്ളാഹു കേൾക്കാൻ. അതുകൊണ്ട് സഹോദരങ്ങൾ അങ്ങനെ ആവുക. പ്രയാസമാർക്കെങ്കിലും ഉണ്ടായോ അവനതിൽ സബർ കൈക്കൊള്ളുക, അള്ളാഹുവിൻ്റെ വിധി അത് തൃപ്തിപ്പെടുക. അള്ളാഹു നമ്മെ ചിലപ്പോൾ പരീക്ഷിച്ചേക്കും, പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ഏത് ബുദ്ധിമുട്ടും നമ്മുടെ ഏത് പ്രയാസവും അള്ളാഹു അറിയുന്നുണ്ട്. അവനിത് കാണാതെ പോകുന്നില്ല, അവൻ നമ്മുടെ ശബ്ദം കേൾക്കാതെ പോകുന്നില്ല, അവനിലേക്ക് ഉയർത്തുന്ന കൈകൾ അവൻ കാണാതെ പോകുന്നതല്ല. അവൻ കണ്ണിൻ്റെ കട്ടുനോട്ടവും ഹൃദയങ്ങളിൽ ഉറച്ചു വെക്കുന്ന മറച്ചു വച്ചതും അറിയുന്നവനാണവൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ക്ഷമാശീലർക്ക് അവൻ അതിൻ്റെ പ്രതിഫലം നൽകും. അതുകൊണ്ട് ക്ഷമയുള്ളവരാവുക. എന്നാൽ ആഫിയത്താണോ നമുക്കുള്ളത്? അൽഹംദുലില്ല. നമുക്ക് സൗഖ്യമാണോ ഉള്ളത്? അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക. ആ അനുഗ്രഹം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ മാത്രം ഉപയോഗിക്കുക. ഇതെടുത്തു നീക്കാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല. ഈ ആരോഗ്യം എടുത്തു നീക്കി ഒരൊറ്റ നിമിഷം കൊണ്ട് നിന്നെ കട്ടിലിൽ മാത്രം കിടക്കുന്നവനാക്കാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല. നസ്അലുല്ലാഹ അലാഫിയ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആറാമത്തെ കാര്യം, അവസാനത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, മുസീബത്ത് എന്നാൽ ഇതൊന്നുമല്ല. മുസീബത്തെന്നാൽ അപകടമെന്നാൽ ഇതൊന്നുമല്ല. അപകടമെന്നാൽ നമ്മുടെ ദീനിനെ ബാധിക്കുന്ന അപകടമാണ്, അതാണ് ഏറ്റവും വലിയ അപകടം. അതുകൊണ്ട് ആർക്കെങ്കിലും ദുനിയാവിൽ അവൻ്റെ സമ്പത്തിലോ ആരോഗ്യത്തിലോ വല്ല പ്രയാസവും ഉണ്ടായാൽ അവൻ്റെ ദീൻ സലാമത്തിലാണല്ലോ എന്നോർത്ത് ആശ്വസിക്കുക. അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടുന്നവനാണ് ഞാൻ. ശിർക്കിൽ ആ മുസീബത്തിൽ വീണ് കിടക്കുന്ന എത്ര എത്ര ആളുകളുണ്ട്, അല്ല ഈ ഇത്തരം മുസീബത്തുകളിൽ പോലും അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അല്ല ഇതുപോലൊരു ഒരു പകർച്ചവ്യാധി നമ്മുടെ നാട്ടിൽ മുമ്പ് കേട്ടപ്പോൾ നമ്മൾ കേട്ട ശബ്ദമാണ്. ഒരു മുസ്ലിയാര് പ്രചരിപ്പിക്കാൻ പറയുകയാണ്, ആളുകളോട് ആഹ്വാനം ചെയ്യുകയാണ്, ആയിരം തവണ വിളിച്ചോളൂ, യാ ഗൗസ് യാ മുഹിയുദ്ദീൻ. സുബ്ഹാനല്ലാഹ്. മക്കയിലെ മുശ്രിക്കുകൾ പോലും കടലിന്റെ നടുക്ക് കാറ്റിലും കോളിലും പെട്ടാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹനെ മാത്രം അവിടുന്ന് വിളിക്കുള്ളൂ. പ്രയാസം കടുത്താൽ റബ്ബിനെ മാത്രം വിളിക്കും. അവരെയും കടത്തി ഒട്ടുന്ന ശിർക്ക് ചില ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ ജനങ്ങളോട് പറയുകയാണ്, അവരെ അതിന് പ്രേരിപ്പിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ മുസ്ലിമീങ്ങളുടെ ഈ പ്രക്ഷോഭങ്ങൾക്കിടയിലും അവർക്കുണ്ടായ ഈ പ്രയാസത്തിനിടയിലും അതുപോലത്തെ ശബ്ദം നമ്മൾ കേട്ടില്ലേ? നാരിയത്ത് സലാത്തു ചെല്ല. ഇവിടെയാണ് ഈ മുസ്ലിയാക്കന്മാരുടെ ബുദ്ധി കിടക്കുന്നത്. ഇവരുടെ തലയിൽ എന്താണുള്ളത്? ഇവരെന്താണ് പഠിച്ചത്? അള്ളാഹുവിൻ്റെ കിതാബാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണോ? അള്ളാഹുവിലേക്ക് മാത്രം മടങ്ങേണ്ട, അവനോട് മാത്രം കേണപേക്ഷിക്കേണ്ട കാലത്ത് പോലും ശിർക്ക് പ്രചരിപ്പിക്കുകയാണ്. അതുപോലുള്ള മുസീബത്തുകളിൽ പെടാത്തതിന് അള്ളാഹു അക്കൂട്ടരിൽ നിന്നെ പെടുത്തിയില്ലല്ലോ, ആ മുസീബത്ത് നിനക്കുണ്ടായില്ലല്ലോ എന്നതിൽ സഹോദര അള്ളാഹുവിനെ നന്ദി കാണിക്കുക. ബിദഅത്തുകൾ ദീനിൽ ബാധിക്കുന്ന മുസീബത്തുകളാണ്. തിന്മകൾ, വ്യഭിചാരവും സ്വവർഗരതിയും മദ്യപാനവും അതുപോലുള്ള തോന്നിവാസങ്ങളും, നിസ്കരിക്കാതെ നടക്കുക, പലിശയിൽ ഹറാമായ സമ്പാദ്യങ്ങളിൽ ജീവിക്കുക, അതുപോലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന പ്രവർത്തനങ്ങൾ, ആളുകളെ കൊല്ലുകയും അവരുടെ കൈവെട്ടുകയും കാലുവെട്ടുകയൊക്കെ ചെയ്യുക, ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളിലും അധർമ്മങ്ങളിലും കഴിയുന്ന ആളുകൾ വലിയ മുസീബത്തിലാണവർ. ആ മുസീബത്ത് നിന്നെ ബാധിച്ചില്ലല്ലോ, നിന്റെ ദീനിൽ അള്ളാഹു അപകടം ഉണ്ടാക്കിയില്ലല്ലോ എന്നതിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക, അത് നിലനിർത്തി തരാൻ അള്ളാഹുവിനോട് ധാരാളം പ്രാർത്ഥിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മഹാനായ ചാബിഈ ശുറൈഹ് അൽ ഖാദി, അദ്ദേഹം മഹാനായ ഒരു ന്യായാധിപനായിരുന്നു, അറിയപ്പെട്ട ഒരു വിധികർത്താവായിരുന്നു, താബിഈയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ഇന്നി ലഉസാബു ബിൽ മുസീബ, എനിക്കൊരു പ്രയാസം ആപത്തുണ്ടായാൽ, ഫഅഹ്മദുല്ലാഹ അലൈഹ അർബ മറാത്ത്, നാല് വട്ടം ഞാൻ അതിന് അള്ളാഹുവിന് സ്തുതി പറയും. നാലോട്ട് മാത്രമേ പറയൂ എന്നല്ല, പ്രധാനമായും നാല് കാര്യങ്ങൾക്ക് അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കും എനിക്കൊരു മുസീബത്തുണ്ടായാൽ. ഒന്ന് എന്താണ്? അഹ്മദുഹു ഇദ്ലം തകുൻ അഅലമ മിമ്മാഹി. ഒന്നാമത് എന്താണ്? ഇതല്ലേ വന്നുള്ളൂ, ഇതിനേക്കാൾ വലുത് വന്നില്ലല്ലോ, ഇതിനേക്കാൾ വലുത് ബാധിച്ച ആളുകളുണ്ട് എന്നതിന് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും. രണ്ടാമത് വഅഹ്മദുഹു ഇദ് റസഖനി സബ്ര അലൈഹാ, ഇത് ക്ഷമിക്കാൻ അള്ളാഹു എനിക്ക് തൗഫീഖ് തന്നല്ലോ, അതിന് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും. ക്ഷമയില്ലാതെ വെപ്രാളം കാണിക്കുന്ന അള്ളാഹു എന്നോട് എന്തോ അനീതി ചെയ്തു, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ, റബ്ബൻ എന്നോട് എന്താണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത മോശമായ ഇസ്ലാമിൽ നിന്ന് തന്നെ ചിലപ്പോൾ പുറത്തു കൊണ്ടുപോകുന്ന വാക്കുകൾ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ആളുകളുണ്ടല്ലോ, അതിൽപ്പെടുത്താതെ അള്ളാഹു എനിക്ക് സബർ ചെയ്യാൻ, ക്ഷമിക്കാനുള്ള തൗഫീഖ് തന്നല്ലോ, അതിന് അള്ളാഹുവിനെ സ്തുതിക്കും. മൂന്നാമത്തെ കാര്യം, വഅഹ്മദുഹു ഇദ് വഫഖനി ലിൽ ഇസ്തിർജാഇ ലിമാ അർജു ഫീഹി മിന സവാബ്, ഈ പ്രയാസമുണ്ടായപ്പോൾ അതിന് പ്രതിഫലം ലഭിക്കാൻ വേണ്ടി, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ അള്ളാഹു എനിക്ക് തൗഫീഖ് തന്നല്ലോ, അതിന് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും. കാരണം അത് പറഞ്ഞാൽ അതിനുള്ള പ്രതിഫലം ദുനിയാവിൽ തന്നെ അതിവേഗം ലഭിക്കുമെന്നാണ്. ഏത് മുസീബത്തുണ്ടായാലും സഹോദര നീ ഇത് പറയുക. അതിന്റെ കൂടെ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാക്കുണ്ട്, അല്ലാഹുമ്മ അജ്ർനീ ഫീ മുസീബത്തി വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, അല്ലാഹു ഈ ബാധിച്ച ആപത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണമേ, ഈ ഉണ്ടായ നഷ്ടത്തെക്കാൾ നല്ലത് നീ എനിക്ക് പകരം നൽകണമേ, അത് പറയാൻ അല്ലാഹു എനിക്ക് തൗഫീഖ് തന്നല്ലോ, അതിന് ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. നാലാമത്തെ കാര്യം, വഅഹ്മദുഹു ഇദ് ലം യജഅൽഹാ ഫീ ദീനീ, ഈ മുസീബത്ത് അല്ലാഹു എന്റെ ദീനിലാക്കിയില്ലല്ലോ, അല്ലാഹു എന്റെ ദീൻ എടുത്തു കളഞ്ഞില്ലല്ലോ, എന്നെ ഒരു മുശ്രിക്കാക്കിയില്ല, ഒരു കാഫറാക്കിയില്ല, ഒരു യുക്തിവാദിയോ നിരീശ്വരവാദിയോ ആക്കിയില്ല, ഒരു ബിദഅത്തുകാരനാക്കിയില്ല, ഒരു തോന്നിവാസിയാക്കിയില്ല എന്നതിന് അള്ളാഹുവിനെ സ്തുതിക്കും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട്, അവന്റെ ഹിഫ്ളു കൊണ്ട് നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക് വതഹവ്വുലി ആഫിയതിക് വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക്. അള്ളാഹുമ്മ ഇഹ്ഫദ്നാ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുമ്മ ഇന്നാ നസ്അലുക അൽഅഫ്വ വൽ ആഫിയ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ المسلمات الاحياء منهم والاموات. اللهم احفظ المسلمين في بلدنا. اللهم انصر المسلمين المستضعفين في بلدنا. اللهم انصر المسلمين المستضعفين في كل مكان. اللهم منزل الكتاب مجري السحاب هازم الاحزاب سريع الحساب اهزم اعداءنا واعداء الاسلام والمسلمين. اللهم مزقهم كل ممزق. اللهم مزق ملكهم وشتت شملهم يا رب العالمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. توفنا مسلمين وألحقنا بالصالحين. وصلى الله وسلم على نبينا محمد.